നോവൽ ആരംഭിക്കുന്നു. ഭാഗം ഒന്ന്. അമ്മ മരിക്കാൻ കിടക്കുന്ന വിവരം വന്നറിയിച്ചത് കുഞ്ഞൻ നായരായിരുന്നു. വൈകുന്നേരം ഓഫീസ് വിട്ട് പുറപ്പെടാനുള്ള തിരക്കിൽ ഫയലുകളിൽ ഒപ്പിട്ട് കൂട്ടുകയായിരുന്നു. മുന്നിൽ രമണി. ഒടുവിലത്തെ ഫയൽ കൂടി രമണിയെ ഏൽപ്പിച്ചിട്ട് രാമൻപിള്ളയോട് ഒരിക്കൽ കൂടി നോക്കിയിട്ട് അയച്ചാൽ മതിയെന്ന് പറയൂ, ഇന്ന് തന്നെ പോണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇരട്ടക്കഥകിനപ്പുറത്ത് കുഞ്ഞൻ നായരുടെ തല പ്രത്യക്ഷപ്പെട്ടത്. എന്താ കുഞ്ഞൻ നായരെ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ രമണിയെ കണ്ണു കാണിച്ചു. ഞാൻ രമണിയോട് പോകാൻ തലയാട്ടി, അവനെ അകത്തേക്ക് വരാനും. കുഞ്ഞൻ നായർ രമണി പോകുന്നത് ശ്രദ്ധിച്ചിട്ട് രഹസ്യമായി, സാറിനോട് ഒരു കാര്യം പറയണം. എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല, ഞാൻ കാലത്ത് കേട്ടതാണ്. ഉച്ചയ്ക്ക് തന്നെ സൈക്കിളുമായി ചെന്ന് കോട്ടാറ ആശുപത്രിയിൽ നോക്കി, സംഗതി ഉള്ളതാണ്. ഞാൻ ആളെ കണ്ടു, ബോധമില്ല, തീരെ വയ്യാത്ത സ്ഥിതിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഊഹിച്ചുവെങ്കിലും എൻ്റെ വായ ആര് എന്ന് ചോദിച്ചു. സാറിൻ്റെ അമ്മ തന്നെ. കോട്ടാറിൽ ഷെഡിലാണ് ഇട്ടിരിക്കുന്നത്, ഭിക്ഷക്കാരെ കെടുത്തുന്ന ഷെഡിൽ. വെറും തറയിൽ ഒരു പായ കൂടി ഇല്ലാതെയാ കിടപ്പ്. ഞാൻ ആറ്റിങ്ങൽ മുസ്തഫയോട് ഒരു പുൽപ്പായ വാങ്ങി കിടത്താൻ പറഞ്ഞിട്ട് വന്നു. കയ്യിൽ ചക്രമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല തുണി വാങ്ങി കൊടുക്കാമായിരുന്നു. ഞാൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. സാർ, കോട്ടാറ് വലിയ ആശുപത്രിയാണ്. എന്ന് വെച്ചാൽ ശരിക്കുള്ള ആശുപത്രിയിലല്ല, ഈ കഴുതച്ചന്തയ്ക്കടുത്തുള്ള പഴയ ആശുപത്രിയുണ്ടല്ലോ, ഇടിഞ്ഞ 4-5 ഷെഡുകളാണ്. അതിൽ 3-ാമത്തെ ഷെഡിലാണ്, വരാന്തിയിൽ തന്നെ കിടപ്പുണ്ട്. എൻ്റെ മച്ചിനൻ ഒരാൾ അതിൻ്റെ അടുത്ത് ചായക്കട വെച്ചിട്ടുണ്ട്, അവനാ ഇടയ്ക്ക് പറഞ്ഞത്. ഞാൻ പേന ഷർട്ടിൽ തിരുകി കണ്ണട എടുത്ത് കൂടിലിട്ട് കീശയിലാക്കിയിട്ട് പുറപ്പെട്ടു. കുഞ്ഞൻ നായർ പിറകിൽ ഓടി വന്നു. അല്ല സാറിപ്പം അങ്ങോട്ട് പോകണ്ട. വേണ്ട സാർ, അതത്ര നല്ലതല്ല. ഇപ്പം തന്നെ ഓരോരുത്തരും പറഞ്ഞു വായ നാറ്റിക്കുന്നു. നമ്മൾ എന്തിനു അവൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് നിന്നു കൊടുക്കണം? ഇതുവരെ ഞാനൊരാളോടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എവൻ്റെയൊക്കെ നാവ് തീട്ടം കൊണ്ടുണ്ടാക്കിയതാ. സാർ ഇടപെടണ്ട, ഞാൻ ഇരു ചെറിയ അറിയാതെ സംഗതികൾ ശരിയാക്കാം. ഉള്ള കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി സാർ. സാർ വീട്ടിലേക്ക് പോ, ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ഞാൻ നായർ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് കർക്കശമായി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. ഓഫീസിലൂടെ നടക്കുമ്പോൾ എൻ്റെ മുതുകത്ത് കണ്ണുകൾ തുറന്നു. എന്ന് ഞാൻ വെള്ള ഷർട്ടിട്ട് തുടങ്ങിയോ അന്ന് മുളച്ച കണ്ണുകളാണവ. ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും പരിഹാസത്തോടെ എന്നെ നോക്കിയിട്ട് പരസ്പരം നോക്കി ചുണ്ടനക്കാതെ സംസാരിച്ചു. എൻ്റെ പിന്നിൽ വന്ന നായർ എന്തോ ആംഗ്യം കാട്ടിയപ്പോൾ രമണി വാപ്പൊത്തു ചിരിച്ചു. ഞാൻ കാറ് തുറന്ന് കയറിയിരുന്നു. നായർ കുനിഞ്ഞ് ഞാൻ വേണമെങ്കിൽ സൈക്കിളിൽ പുറകിൽ വരാം സാർ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പുറപ്പെട്ടു. അയാൾ മാഞ്ഞ് ഓഫീസും മായുന്നതുവരെ എൻ്റെ ദേഹത്തുണ്ടായിരുന്ന മുറുക്കം അയഞ്ഞു. ചുമലുകൾ മെല്ലെ തളർന്നു. സ്റ്റിയറിങ്ങിൽ എൻ്റെ പിടി ഇളകി. ഒരു സിഗരറ്റ് വലിക്കാൻ എൻ്റെ ചുണ്ടും തൊണ്ടയും നെഞ്ചും മനസ്സും കൊതിച്ചു. പക്ഷേ കാറിൽ ഷർട്ടിൽ ഒരിടത്തും സിഗരറ്റ് ഉണ്ടായില്ല. സുധയുടെ നിയന്ത്രണം. ചെട്ടിക്കുളം ജംഗ്ഷനിൽ കാർ നിർത്താതെ തന്നെ ഒരു പാക്കറ്റ് വിൽസ് ഗോൾഡ് വാങ്ങി. ഊതിയപ്പോൾ എൻ്റെ വെപ്രാളവും ഒപ്പം പുക പുറത്തേക്ക് ഒഴുകുന്നതായി തോന്നി. ജംഗ്ഷനിൽ നിന്നിരുന്ന പോലീസുകാരൻ എന്നെ കണ്ടപ്പോൾ ഉണർന്ന് സല്യൂട്ട് അടിച്ചു. കാർ ഇറക്കമിറങ്ങി കോട്ടാറിയിലെ ആശുപത്രി നടയിലെത്തി. അതിനപ്പുറത്താണ് കഴുതച്ചന്ത ആശുപത്രി എന്ന് കേട്ടിട്ടുണ്ട്. ആശുപത്രി വാതിൽക്കൽ എൻ്റെ കാർ നിന്നപ്പോൾ മുൻവശത്ത് നിന്ന പണിക്കാർ മുഴുവൻ ഉള്ളിലേക്കോടി. ആൾക്കൂട്ടത്തിനെ നിയന്ത്രിക്കുന്ന ശബ്ദങ്ങൾ, പലതരം കാൽപെരുമാറ്റങ്ങൾ. അകത്തൊരു പാത്രം വലിയ ഒച്ചയോടെ വീണു. രണ്ടാളുകൾ എൻ്റെ കാറിൻ്റെ നേർക്ക് ഓടിയെത്തി. ഇടത്തരം പ്രായമുള്ളയാൾ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരനായ മറ്റേയാൾ ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു പേഷ്യൻറ്റിനെ നോക്കാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഞെട്ടി. ഇവിടെയാണോ സാർ? അതെ, ഇവിടെ തന്നെ. ഇടത്തരം പ്രായക്കാരൻ, അല്ല സാർ, ഇവിടെയല്ല അത് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ഇവിടെ തന്നെ, ഇതല്ലേ ഭിക്ഷക്കാരെ ചികിത്സിക്കുന്ന സ്ഥലം എന്ന് ഞാൻ ചോദിച്ചു. സാർ, ഇവിടെയുള്ളവരൊക്കെ അനാഥര. മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്നിടുന്ന ഭ്രാന്തന്മാരും കിഴട്ട് പിച്ചക്കാരുമാണ് ഇവിടെ. ഞാൻ 3-ാമത്തെ ഷെഡ് എവിടെയാണ് എന്ന് ചോദിച്ചു. കാട്ടാം സാർ എന്ന് രണ്ടാളും പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഡോക്ടർമാരാണ്. സീനിയർ ഒന്നും അടിച്ച് ഒക്കെ ചാവാറായ കേസാണ് സാർ. ചികിത്സയൊന്നും ചെയ്യാൻ പറ്റൂല. ജനറൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, റൊട്ടിയും വെള്ളവും കൊടുക്കും. പൊതുവേ ഒന്നും രക്ഷപ്പെടാറില്ല. ചെറുപ്പക്കാരൻ, ഫണ്ടൊക്കെ കമ്മിയാ, സ്റ്റാഫും ഇല്ല. തോട്ടിമാരൊഴിച്ച് മറ്റുള്ളവർ ഇതുങ്ങളെ തൊടൂല എന്ന് പറഞ്ഞു. ഞാൻ മിണ്ടാതെ നടന്നു.